You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ഡോക്ടർ ജോസി തോമസ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഓസ്ട്രേലിയയിലും ആയാലും ഇപ്പൊ ഇന്ത്യയിലായാലും എല്ലാം ബാലപീഡനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകളാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. ഈ ഒരു അവസരത്തിൽ കുട്ടികളിൽ പീഡനം നടന്നു എന്ന് അറിയാനായിട്ട് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യം അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ അല്ലെങ്കിലോ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളോ എടുത്തു പറയാവുന്നതുണ്ട്?
ബാലപീഡനം എല്ലാ കാലത്തും ഉള്ളതാണ്. ഇപ്പം കൂടുതൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയതോടെയും ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങളുടെ കുറിച്ചുള്ള അവബോധമൊക്കെ വന്നതോടുകൂടിയാണ് കൂടുതൽ ഇത് മെയിൻ ഡൊമൈനിലേക്ക് ലൈഫ് ലൈഫിലേക്ക് വരുന്നത്. എല്ലാ കാലത്തും ഇതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാല പീഡനം നടത്തുന്നവർ ഉണ്ട്, അതൊരു മാനസിക വൈകല്യമാണ്. ഇനി ഇത് പീഡനം നടന്ന കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു വലിയ പ്രശ്നം, ലൈംഗിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുള്ള പിള്ളേരിൽ നിന്നും ഞങ്ങൾ ഇതിനെ ഡിസ്ക്ലോഷർ എന്ന് പറയും, അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില കേസുകളിൽ പിള്ളേരിലെ മാറ്റങ്ങൾ, അവരുടെ ഒരു വിഡ്രോൺ ആവാം, എന്താണ് ഡിപ്രഷന്റെ സിംറ്റംസ് ഒക്കെ അവർ കാണിച്ചു തുടങ്ങാം, ഉൾവലിയാം, അങ്ങനെയുള്ള ഡിപ്രഷൻ എന്താണ് സിംറ്റംസ് കാണാൻ പറ്റും. ഇവിടെ സെക്ഷൽ അബ്യൂസിലെ ഒരു പ്രശ്നം സാധാരണ പിള്ളേർ ഡിസ്ക്ലോസ് ചെയ്യില്ല. അനേകം റിസർച്ചിൽ ഒരു വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദി പിള്ളേരും അത് ഡിസ്ക്ലോസ് ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ബാലപീഡനം നടക്കുന്നത് സാധാരണ അപരിചിതരിൽ നിന്നും അല്ല, സ്ട്രേഞ്ചേഴ്സ് അല്ല. മിക്കവാറും എല്ലാ കേസുകളിലും വളരെ പരിചിതരായിട്ടുള്ളവരും, ഒന്നെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ളവരും, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരിൽ നിന്നുമാണ് ഇത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പറയുമ്പോൾ പീപ്പിൾ ഇൻ ഇൻഫ്ലുവൻസ് ഓർ പവർ. അപ്പം പിള്ളേരുടെ മേലെ എന്താ പറയുക, അതേ സ്വാധീനവും അധികാരവും ഉള്ള ആളുകളിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതില് ഒരു പീഡനം നടന്നു എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഇപ്പൊ കുട്ടികൾ വീട്ടിൽ വന്നാലും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇപ്പോൾ പറഞ്ഞതിന് അപ്പുറത്തേക്ക് അറിയുന്നതിന് മുൻകൂട്ടിയുള്ള ഒരു ചർച്ചകളോ അല്ലെങ്കിൽ ഇതേപ്പറ്റിയുള്ള ഈ വിഷയത്തെക്കുറിച്ചൊരു സംസാരമോ ഒക്കെ വീട്ടിൽ ഉള്ളതാണോ പൊതുവായിട്ട് നല്ലതായിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്?
ബാലപീഡനത്തെ കുറിച്ച് പറഞ്ഞാല് സാധാരണഗതിയിൽ നല്ല കുടുംബങ്ങളിൽ വളർന്ന നല്ല മാതാപിതാക്കളിൽ നിന്നും സ്നേഹം കിട്ടി, അല്ലെങ്കിൽ കൃത്യമായി എല്ലാം തുറന്നു പറയുന്ന, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന, ഇപ്പൊ സ്കൂൾ വിട്ടിട്ട് വന്നിട്ടായാലും എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും വീട്ടിലെ മാതാപിതാക്കളുടെ തുറന്നു പറയുന്ന പിള്ളേർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവർക്ക് ഇപ്പം ഒരുപാട് എഡ്യൂക്കേഷൻ സ്കൂളുകളിലും, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലാണെങ്കിൽ അവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം, അവർക്ക് കൃത്യമായ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്. എന്റെ അവനവന്റെ ബോഡി ടച്ച് ചെയ്യാൻ അവനവന്റെ മാതാപിതാക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ, വേറെ ആരും എന്റെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല എന്നുള്ള കാര്യം പിള്ളേർക്ക് അറിയാൻ വരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അവർ കൃത്യമായി അവരുടെ എന്തെങ്കിലും ഒരു 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 ഇത് തിട്ടാനുഭവം പിള്ളേരിൽ ഉണ്ടായാൽ കൃത്യമായി പേരൻസോട് വന്ന് പറഞ്ഞിരിക്കും. ഇത് ഇനി പല കേസുകളിൽ സംഭവിക്കുന്നത് ഈ ഇതിന് വൾണറബിൾ ആയിട്ടുള്ള പിള്ളേരെന്ന് പറയുന്നതിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളല്ല, കുടുംബ പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങളുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളാണ് ഇതിന് വൾണറബിൾ ആയിരിക്കുന്നത്. അവരെയാണ് ഈ പ്രെഡേറ്റേഴ്സും പ്രേ ചെയ്യുന്നതും. അവർക്കറിയാം ഇങ്ങനെ കുട്ടികൾ വൾണറബിൾ ആയിട്ടുള്ളവരെ അവർ കണ്ടാൽ, അതാണ് ഇവരുടെ ഇതിന്റെ ഒരു പ്രത്യേകത. സോ അതുകൊണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ പറയാത്ത കുട്ടികൾ എന്ന് പറയുമ്പം അവർക്ക് ആ അവരുടെ പേരൻസിനോട് സ്വാതന്ത്ര്യം ഇല്ല, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പറയാൻ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള കേസുകളിൽ സാധാരണ സംഭവിക്കുന്നത് ഇപ്പൊ നാട്ടിലേക്കാണെങ്കിൽ ചൈൽഡ് ലൈൻ ഇവിടെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇവിടെ അങ്ങനെ സംഭവിച്ചാൽ വളരെ ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്റ്റെന്റ് ഓഫ് അബ്യൂസും കൂടിയാണ് അത്. ഒന്നുകിൽ ഇപ്പം സ്കൂളുകളിൽ വളരെ അവെയറാണ്, ടീച്ചേഴ്സ് അത് കണ്ടുപിടിച്ചിരിക്കും, മനസ്സിലാക്കും, അവർക്ക് അവർ സാധാരണ രീതിയിൽ പോലെ അല്ല ഇപ്പോൾ കുട്ടി ബിഹേവ് ചെയ്യുന്നത്, വളരെ വിഡ്രോൺ ആയി ഡിപ്രഷന്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ട് എനിക്ക്. അപ്പം അവരത് മനസ്സിലാക്കും. പിന്നെ സ്കൂളുകളിൽ വെൽബീയിങ് കൗൺസിലേഴ്സ് കൗൺസിലിംഗ് ഇതുണ്ട്, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് മാതാപിതാക്കൾ അറിയുന്നുള്ളൂ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം വളരെ സുപരിചിതരിൽ നിന്നുമാണ് സംഭവിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നേരത്തെ ജോസി പറഞ്ഞു അതിൻ്റെ ഒരു ലക്ഷണങ്ങളും മറ്റും, അതേക്കുറിച്ച് കൂടുതലൊരു വ്യക്തത നൽകാൻ കഴിയുമോ? അതായത് ഇപ്പോൾ ഒരു ഇപ്പം ഏതൊരു പ്രായത്തിലുള്ള ഓരോ പ്രായക്കാരിലും വ്യത്യസ്ത രീതിയിലായിരിക്കുമല്ലോ ഇത് ഉണ്ടാവുക. അപ്പോൾ അതേക്കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങളോ അതേക്കുറിച്ച് എന്താണ് പറയാൻ കഴിയുക?
പിള്ളേരുടെ അബ്യൂസ് ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും ഈ ആസ് ലിറ്റിൽ ചിൽഡ്രൻ ബേബീസിനെ വരെ അബ്യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം അത് ഒരു ഇത് സംഭവിക്കുക അവർക്ക് സ്വന്തമായി അവരെ ഡിഫെൻഡ് ചെയ്യാൻ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത പ്രായം എന്ന് പറയും. അത് പറയുന്നത് ഏതാണ്ട് 12 വയസ്സ് വരെയൊക്കെ തന്നെയാണ് അവർക്ക് സ്വന്തമായി പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ അന്നേരമാണ് അതിനെ പെടുന്നത്. പിന്നെ 12, 13, 14 പിന്നെ മുന്നോട്ട് പോകും തോറും ഒരു അതിന് മുകളിലോട്ടുള്ള പ്രായത്തില് അവർക്ക് ആ റെസിസ്റ്റൻസ് കിട്ടും, പിന്നെ അവരെ സെൽഫ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിന് മുമ്പുള്ള പ്രായത്തില് അതിന് കഴിഞ്ഞെന്ന് വരില്ല. അതിന് ധാരാളം കേസുകൾ, ഞാൻ ഈ ഫീൽഡിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഏരിയയിൽ 10 വർഷത്തോളം വർക്ക് ചെയ്തതാണ്. ഇപ്പൊ ഞാൻ മെന്റൽ ഹെൽത്ത് പിള്ളേരുടെ മെന്റൽ ഹെൽത്ത് ഏരിയയിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം മിക്കവാറും കാണുന്നത് ഇത് ഫോർഫ്രണ്ടിലേക്ക് വരുന്നത് ലേറ്ററാണ് ഒരു ഡിസ്ക്ലോഷേഴ്സ്. ഇപ്പം ഓസ്ട്രേലിയയിൽ തന്നെ അറിയാം കാർഡിനൽ ബെല്ലിന്റെ ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ പ്രീസ്റ്റിന്റെ സെക്സ് അബ്യൂസ് കേസുകൾ വരുമ്പോഴെല്ലാം എല്ലാം അഡൽട്ട് ആയവരാണ് മുമ്പോട്ട് വരുന്നത്. അതെല്ലാം അവർ രഹസ്യമായി വെച്ചു. കാരണം ഇത് സെക്ഷൽ അബ്യൂസ് ഡിസ്ക്ലോസ് ചെയ്യാൻ വളരെ ഡിഫിക്കൾട്ടാണ്. അതാണ് ഇവരുടെ ഒരു അഡ്വാൻറ്റേജ്. കാരണം പവറിലുള്ളവരും പരിചയമുള്ളവരും അവരെ പിന്നെ എന്താ പറയുന്നത് ബ്ലാക്ക് മെയിൽ വരെ ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും പിള്ളേര് തുറന്നു പറയില്ല.
ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു സാഹചര്യങ്ങളെ പറ്റി ഒരു മാതാപിതാക്കൾക്ക് ഏത് തരത്തിലുള്ള ഒരു അവബോധമാണ് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത്? കുട്ടികളെ ഒരു പരിശീലനം മറ്റും നൽകുന്നത് കൊണ്ട് സഹായിക്കുന്ന ഒരു കാര്യമാണോ ഇത്?
തീർച്ചയായിട്ടും രണ്ട് കാരണം. ഒന്ന്, എഡ്യൂക്കേഷൻ ആദ്യം വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ മാത്രമല്ല, അതിനു മുമ്പ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് അവരുടെ കാര്യത്തിലുള്ള ഏത് കുട്ടികളായാലും അവർക്ക് ആ 18 വയസ്സുള്ള പ്രായം അതാണുള്ള കുട്ടികൾ എന്ന്, 18 വയസ്സ് വരെ അവർ കുട്ടികളാണ്. ഈ 18 വയസ്സ് വരെ അവർ വീട്ടിൽ തന്നെ നിൽക്കുന്നു. ഇവിടുത്തെ പാശ്ചാത്യ സംസ്കാരത്തിൽ പോലും 18 കഴിഞ്ഞാണ് അവർ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പൊ 18 വയസ്സ് വരെ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം, അത് വളരെ ജനിക്കുമ്പോൾ തൊട്ട് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ. ഇതിനകത്ത് നിരന്തരമായ ബന്ധം, ആ സ്നേഹവും, ഇത് രണ്ടും ഉണ്ടായിരിക്കും. സ്നേഹവും കരുതലും അതാണല്ലോ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അങ്ങനെയുള്ള അപ്പം അവരുമായിട്ട് റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഫ്രീഡം, ആ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്തും പറയാനായിട്ടുള്ള. ഇപ്പോഴത്തെ കാലത്ത് പറയും നമ്മൾ ഫ്രണ്ട്സിനെ പോലെയാന്ന് പറയും. പക്ഷെ ഫ്രണ്ട്സിനെ പോലെയാന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഫ്രീ ആയിട്ട് പറയാൻ പറ്റണം, ബട്ട് അറ്റ് ദ സെയിം ടൈം അവര് മാതാപിതാക്കളാണെന്നുള്ള ആ ഒരു ഇതും പരിഗണനയും അല്ലെങ്കിൽ ബഹുമാനവും അത് കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കൾച്ചറിൽ നിന്നൊക്കെ ഇവിടെ വരുമ്പം പറയും ഇവിടുത്തെ പിള്ളേർക്കൊന്നും അതില്ല, നമ്മുടെ പിള്ളേർക്കാണ് ബഹുമാനം. പക്ഷെ അങ്ങനെ ഒരു ബഹുമാനം കിട്ടിയിട്ട് കാര്യമില്ല ഇതിന്റെ അകത്ത്. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്നേഹം കൊടുക്കാൻ പറ്റുക, അതാണ് ഒരു കാര്യം ബേസിക്കലി. അങ്ങനെയുള്ള പിള്ളേർക്ക് നല്ല വിവേചനം ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള എഡ്യൂക്കേഷൻ നടക്കുന്നത്, പിന്നെ ഇതൊരു ഓൺഗോയിങ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് ചെയ്യേണ്ടത്, ആരെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ ഇതിന്റെ അകത്ത് നമ്മുടെ ന്യായമായിട്ട് സാധാരണഗതിയിൽ പിള്ളേരുമായിട്ടുള്ള ഡെയിലി കമ്മ്യൂണിക്കേഷൻസിൽ അതൊക്കെ വരും. പിന്നെ സ്കൂളിൽ നിന്നും ഇതിനുള്ള കൃത്യമായ എഡ്യൂക്കേഷൻസ് ഉണ്ട്. അത് രണ്ടും ആവശ്യമാണ്. ഇതാണ് ബേസിക്കലി കുടുംബത്തിൽ നിന്ന് തുടങ്ങേണ്ടതാണ്.
ജോസി, ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് തന്നെ എപ്പോഴാണ് മാതാപിതാക്കൾ ഒരു തീർച്ചയായിട്ടും ഒക്കെ എന്തോ എന്തെങ്കിലും ശരിയല്ല എന്നൊരു തോന്നൽ കൃത്യമായിട്ട് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് മാതാപിതാക്കൾ അത് അഡ്രസ് ചെയ്യാണോ ചെയ്യേണ്ടത്, എന്താണ് നല്ല മാർഗം?
അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് നേരത്തെ മുൻ ചോദ്യത്തിന്റെ ഭാഗമായിട്ട്, നമ്മളിവിടെ നമ്മുടെ കൾച്ചറിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചറിൽ നിന്നുള്ള ഒരു ഒന്നിച്ചു കൂടിയിട്ടുള്ള പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പം പലപ്പോഴും എല്ലാവരും പരിചയക്കാരൊക്കെ തന്നെയായിരിക്കും. പിള്ളേർ അവരുടെ ഇതിൽ പോകുന്നു, അല്ലെങ്കിൽ പല കുട്ടികളെയും വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കാറുണ്ട്. ഇതെല്ലാം ഒരു ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന്റെ പേരിലാണ്. പക്ഷെ എന്തായാലും എപ്പോഴും മാതാപിതാക്കൾക്ക് ആ ഒരു ഒരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എത്ര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പരിചിതരായിട്ടുള്ളവരാണ് ഇങ്ങനെയുള്ള, അപ്പം നമ്മളിത് ആരാണ് ഇങ്ങനെയുള്ള ആളുകളിൽ ഈ പ്രവണത ഉള്ളത് അല്ലെങ്കിൽ ഈ വൈകല്യം ഉള്ളതെന്ന് നമുക്കറിയില്ല. കാരണം അവരെല്ലാം വളരെ മാന്യരായിട്ടും വളരെ നന്നായിട്ടും ജീവിക്കുന്നവരാണ്. അപ്പൊ എപ്പോഴും പിള്ളേരുടെ മേൽ ഒരു സൂപ്പർവിഷൻ ആൻഡ് മോണിറ്ററിങ് വളരെ ആവശ്യമാണ്. അപ്പൊ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തായാലും ഡിപ്പെൻസ് ഓൺ ദ ഏജ്. പക്ഷെ എന്തായാലും മാതാപിതാക്കള് അതിനെ കൂടുതൽ അതിനെ വളരെ ലൈറ്റായിട്ട് എടുത്ത് അതിന് പെട്ടെന്ന് അവരുടെ ഭാവങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാതെ അതിനെ ഒരു ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. മാതാപിതാക്കൾക്ക് ചെയ്യാൻ സാധ്യത കുറവാണ് അവർക്ക് അതിനെ ഡീൽ ചെയ്യാനുള്ള, ബിക്കോസ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ മാതാപിതാക്കളോട് ആയിരിക്കില്ല പറയും. അപ്പൊ സ്കൂളിൽ നിന്നാണെങ്കിൽ ഓൾറെഡി അവർക്ക് കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു പ്രൊഫഷണൽ കൗൺസിലർ അടുത്ത് അഡ്വൈസ് എടുക്കേണ്ടതാണ്. ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ജി പി ആണല്ലോ പ്രൈമറി പോയിന്റ് ഓഫ് കോൺടാക്ട്. എന്ത് കാര്യങ്ങൾക്കും ജി പി ആണ് പ്രൈമറി പോയിന്റ് ഓഫ് കോൺടാക്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ജി പിന്റെ അടുത്ത് തന്നെയാണ് ആദ്യം പോകേണ്ടത്. എന്നിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൾക്ക് അതിനെ റെഫർ ചെയ്യും. ഇവിടെ ഖാസ എന്നും പറഞ്ഞ് ഒരു ഏജൻസി ഒരു സർവീസ് ഉണ്ട്, ഗവൺമെന്റിന്റെ തന്നെ ഫണ്ടഡ് പ്രോഗ്രാമാണ്, സെന്റർ എഗെയിൻസ്റ്റ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയും ഖാസ. അത് ഓൾ സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ ഓരോ ഏരിയയിലും അതിനുള്ള അതിന് പ്രത്യേകം പരിശീലനം നേടിയ കൗൺസിലേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി പ്രൊഫഷണൽ ഹെൽപ്പാണ് അവരെ ആവശ്യം. കാരണം സെക്ഷൽ അബ്യൂസ് ഈസ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏറ്റവും ഇമ്പാക്റ്റ് ഉള്ള ഒരു ട്രോമയാണ് ലൈഫിൽ, ട്രോമാറ്റിക് ഇവന്റ് എന്ന് പറയും ലൈഫിൽ. ഇവിടെ അങ്ങനെ ട്രോമ ഇമ്പാക്റ്റ് ഉള്ള അതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആയി തന്നെ മാറും പിന്നീട് ട്രോമയുടെ ഇമ്പാക്ട്. ജനറലി കാണുന്നത് അനുസരിച്ച് ഡിപ്രഷൻ, പാനിക് അറ്റാക്സ്, പിന്നെ പി ടി എസ് ഡി എന്ന് പറയും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഇത് ഞങ്ങളുടെ ഇപ്പം മെന്റൽ ഹെൽത്ത് സർവീസ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണിത്. ഒരുപാട് ആളുകൾക്ക് ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് വഴി കഴിഞ്ഞിട്ട് പിന്നീട് അഡൽറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ്, അപ്പം എയർലി ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ്.
എന്തായാലും ജോസി തോമസ് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി എസ് പി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.